കർത്താവിൻ്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഈ ദേശത്തായിരിക്കുകയായിരുന്നു. പല കാര്യങ്ങൾ വചനത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുവാനായിട്ട് ആവശ്യമായ വളരെ നിർബന്ധിതരായി തീരേണ്ട ഒരു സന്ദർഭമാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യത ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിൽ പാറയാഗം കഴിക്കുന്ന പുരോഹിതൻ്റെ വസ്ത്രത്തിൽ ആ യാഗമൃഗത്തിൻ്റെ ചോര തളിച്ചാൽ, വീണാൽ, അറിയാതെ വന്ന് പോയാൽ അവനത് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകാൻ പാടില്ല, വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ കഴുകണം. അതുപോലെ ആ പാപയാഗം വേവിക്കുന്ന മൺപാത്രം ഉടച്ചു കളയണം. എന്ന് പറഞ്ഞാൽ ഒരു യാഗമൃഗത്തെ പാപയാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അതിൻ്റെ ചോര അത്ര വിലപ്പെട്ടതായി കരുതുകൊണ്ടാണ് ഭാര്യയുടെ കയ്യിൽ ആ വസ്ത്രം കൊടുക്കാതെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ കഴുകി വെടിപ്പാക്കാൻ പറയുന്നത്. അങ്ങനെ പാപത്തിൻ്റെ പരിഹാരത്തിന് യാഗമർപ്പിക്കുന്ന മൃഗത്തിൻ്റെ ആ ചോരയ്ക്ക് ദൈവം ആ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ പുത്രൻ്റെ ചോര വീണ ഈ പ്രതലം ദൈവത്തിന് വിലപ്പെട്ട ഒരു പ്രതലമാണ്. ഈ സ്ഥലം ആ ബന്ധത്തിൽ ചിന്തിച്ചാൽ, ലേവ്യർ 6-ാം അധ്യായത്തിൽ ചിന്തിച്ചാൽ തന്നെ വളരെ വിലപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി ഭൂമിയുടെ മധ്യഭാഗമാണ്. ഞാൻ ആ സ്ഥലത്തുള്ള ബന്ധത്തിൽ ഒന്നോ എടുക്കണമെന്ന് വിചാരിച്ചാണ് ദൈവം എന്തിനാണ് ഈ മധ്യഭാഗം ഇവർക്ക് കൊടുത്തതെന്ന് ഒരുപക്ഷെ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നേക്കാം. ഞാൻ കാണിപ്പാനൊക്കെ ദേശത്തോട്ട് പോകാൻ പറഞ്ഞു. വിശ്വാസത്തിൽ അബ്രഹാം യാത്ര ചെയ്ത് ഈ പ്രദേശത്ത് വന്നപ്പോഴാണ് അബ്രഹാമിന് ഈ സ്ഥലം കൊടുക്കുന്നത്. ഈ സ്ഥലം ഇന്ന് അബ്രഹാമിന് കൊടുത്ത ഭൂപ്രദേശം അത്രയും യഹൂദന് കിട്ടിയിട്ടില്ല, ഒരു കാലത്തും കിട്ടിയിട്ടില്ല. എന്നാൽ ഭാവിയിൽ അത് കിട്ടാൻ പോവുകയാണ്. അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് 17 പഠിച്ചാൽ ഏതാണ്ട് ഈജിപ്തിൽ കൂടെ ഒഴുകുന്ന നദി, പ്രോബബ്ലി അത് നൈൻ നദി ആയിരിക്കണം, ആ നദി തുടങ്ങി യൂഫ്രട്ടസ് വരെയുള്ള ഭാഗത്തിൻ്റെ മധ്യത്തിലുള്ള സ്ഥലമാണ്. യൂഫ്രട്ടസ് ഒഴുകുന്നത് ഇറാഖിൽ കൂടെയാണ്, ഇറാഖ് സിറിയയിൽ കൂടെയാണ്. ഇറാഖിൻ്റെയും സിറിയയുടെയും അവിടം തൊട്ട് ഇന്ന് കാണുന്ന ലെബനോൻ, ഈ ജോർദാൻ, ഈ ഭാഗങ്ങൾ മുഴുവൻ കവർ ചെയ്ത് ഏതാണ്ട് ഈജിപ്തിൻ്റെ ആ ഫെർട്ടൈൽ ലാൻഡിൻ്റെ അവിടം വരെ ഇസ്രയേലിന് വാഗ്ദത്തം ചെയ്ത ഭൂമിയാണ്. അവരുടെ ചരിത്രത്തിൽ അത് കിട്ടിയിട്ടില്ല. എനിക്കൊന്നും ശലോമോൻ്റെ കാലത്തോളം അത് കിട്ടിയിട്ടില്ല. എന്നാൽ അത് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അതങ്ങനെ സംഭവിക്കും. എന്നാൽ ഇന്ന് അവർ വളരെ കുറച്ച് സ്ഥലം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. എന്തിനാണ് അതങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത് നമുക്ക് അല്പസമയം ചിന്തിച്ചു നോക്കാം. ഇസ്രയേലിൽ നമ്മൾ കാണുന്ന കൃഷിഭൂമിയിൽ ഏറിയ പങ്ക് കൃഷിഭൂമികളും കിബുട്സ് കൃഷിഭൂമികളാണ്, അതായത് കൂട്ടുകൃഷികളാണ്. ഒരു പറ്റം ആളുകൾ ഒന്നിച്ച് പാർത്ത് അവരൊന്നിച്ച് കൃഷി ചെയ്യുന്ന ഇടമാണ് ഈ കിബുട്സ് കൃഷിയിടങ്ങൾ എന്ന് പറയുന്നത്. ജെറമ്യാ 31 ഞാൻ അവരെ മടങ്ങി കൊണ്ടുവരുമ്പോൾ കിബുട്സിൽ പാർപ്പിക്കും തന്നെ വാക്യമുണ്ട്. നമ്മുടെ മലയാള ഭാഷയുള്ള ബന്ധത്തിൽ അത് വന്നിട്ടില്ല, എന്നാൽ അത് അങ്ങനെ തന്നെയാണ് വാക്യം. അതിൻ്റെ 10-ാം വാക്യത്തിൽ ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പിൻ, ഇസ്രായേലിനെ ചെതിർച്ചവനവനെ കൂട്ടിച്ചേർത്തു. കൂട്ടിച്ചേർത്തു എന്ന് വായിക്കുന്നത് അതിൻ്റെ ബേസിക് വേർഡ് കിബുട്സ് എന്ന, ഇന്ന് മോഡേൺ കിബുട്സും, ഈ ഹു സ്കാറ്റേർഡ് ഇസ്രായേൽ വിൽ ഗ്യാദർ ദം ഇൻ കിബുട്സ്, അവരെ കിബുട്സിൽ കൂട്ടിച്ചേർക്കും എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ വരേണ്ടത്. നമ്മളത് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷിയുള്ള ബന്ധത്തിലൊക്കെ ഞാൻ ഓർപ്പിച്ചു, ഭയങ്കരമായിട്ട് ഫ്രൂട്ട്സുകളും ഫ്ലവേഴ്സും കയറ്റി അയച്ച് അത്ഭുതം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കുക. എന്നാൽ ഈ ഭൂമി ഞാൻ ഓർപ്പിച്ചു പോലെ 60 വർഷം മുമ്പ് ലേവ്യർ 26 പറഞ്ഞിരിക്കുന്ന പോലെ അത് ചെമ്പ് പോലെയും ഇരുമ്പ് പോലെയും ഞാൻ ആക്കുമെന്ന് പറഞ്ഞത് ലിറ്ററലി അത് സംഭവിച്ചു. നമ്മൾ ഓർക്കണം, ഇത് ഈ പ്രതലത്തിൽ ഒരു മുന്തിരിക്കൊല രണ്ടുപേർ ഒന്നിച്ച് ചുമന്നുകൊണ്ട് പോയ സ്ഥലമാണ്, അത്ര ഫെർട്ടൈലായിരുന്നു. ആ ഫെർട്ടൈലായ ഭൂമിയെ ദൈവം ഇരുമ്പ് പോലെയും ചെമ്പ് പോലെയും ആക്കുമെന്ന് പറഞ്ഞു. അത് പാലും തേനും ഒഴുകുന്ന നാടായി ഇത്ര ഫെർട്ടൈലായിട്ട് ഇത് കിടന്നതിൻ്റെ കാരണം ഇവിടെ ദൈവം കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്ന മഴയാണ്. എന്നാൽ ആ മഴ ദൈവം നിർത്തിക്കളയെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ അനുസരിക്കാതെ വന്നാൽ ആ മഴ നിർത്തിക്കളയെന്ന് പറഞ്ഞു. ഇന്നും അവർക്ക് വേണ്ടവണ്ണം ആ വിധത്തിൽ മഴ കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഇസ്രായേലിനെ ഇവിടെ നിന്ന് ദൈവം ചെതിരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ മഴ നിന്നു. ഈ ഭൂമിയിൽ മഴ നിന്നെന്ന് മാത്രമല്ല, വീണ്ടും ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയത് ഇവർ മടങ്ങി വന്ന ശേഷമാണ്. അത് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാവ് 5, ജെറമ്യാവ് 3, ഈ ഭാഗങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. മഴ നിർത്തും, നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം മുൻമഴയും പിന്മഴയും നിർത്തും, ജെറമ്യാവ് 5. എന്നാൽ പിന്നീട് ഇവർ മടങ്ങി വരുമ്പോൾ മേഘങ്ങളോട് ഞാൻ കൽപ്പിക്കും, വീണ്ടും മഴ പെയ്യുവാനായിട്ട് ആവശ്യപ്പെടും. അങ്ങനെ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വരുത്തി ദൈവം പറഞ്ഞ പോലെ ശൂന്യമാക്കി പ്രദേശത്തെ തീർത്ത് ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് ഫെർട്ടൈലായിട്ട് ഭയങ്കരമായ കൃഷി നടക്കുന്നു. ഇവിടുത്തെ കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു, പാഴും ശൂന്യമായി കിടന്നത് വീണ്ടും കെട്ടിടങ്ങൾ പണിയുന്നു. അതങ്ങനെ സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞു. 3, നമ്മൾ ഓർത്തു ലാംഗ്വേജ് റീസ്റ്റോർ ചെയ്തിരിക്കുന്നു. നാലാമത് ഈ പ്രദേശത്ത് മനുഷ്യരില്ലായിരുന്നു. 1882 യഹൂദന്മാർ ഏതാണ്ട് 12,000 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 55 ലക്ഷം ആളുകൾ ഇവിടെ കടന്നു വന്നു കഴിഞ്ഞു. എന്നാൽ ഇതിലധികം യഹൂദന്മാർ അമേരിക്കയിൽ കിടപ്പുണ്ട്. ഏതാണ്ട് 60 ലക്ഷം ആളുകളോളം അമേരിക്കയിലുണ്ട്. 55 ലക്ഷം ആളുകളിവിടെ വന്നു. ഇവരെ ഇവിടെ കൊണ്ടുവന്നത് വചനത്തിലൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ അത്ഭുതകരമായ ചില കാര്യമാണ്. നമ്മൾ ഓർക്കും ഈ ലോകത്തിലെ പല സംഭവങ്ങളും ആക്സിഡൻ്റലാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഓരോ കാര്യങ്ങളും ലോകത്തിൽ ആക്സിഡൻ്റായി സംഭവിക്കുന്നില്ല. ഒന്നാം ലോകമായത്, രണ്ടാം ലോകമായത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അത് ആക്സിഡൻ്റ് അല്ല. ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 3 ലോകമായത്തം നടക്കും. ഈ 2 ലോകമായത്തം നടന്നത് യഹൂദനുള്ള ബന്ധത്തിലാണ്. 3-ാമത്തെ യുദ്ധം നടക്കുന്നതും യഹൂദനുള്ള ബന്ധത്തിലാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ 2 ലോകമായത്തം നടന്നു എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ അതിന് പുറകിലുള്ള ദൈവത്തിൻ്റെ കരം മനസ്സിലാക്കുന്നില്ലേ? എന്നാൽ ബൈബിളിൽ ഒരു ഹിൻറ്റ് ഉണ്ട്, 3 ലോകമായത്തം നടക്കുമെന്നും. മാത്രമല്ല 1-ാം ലോകമായുദ്ധമാണ് അവസാനത്തിൻ്റെ ആരംഭം കുറിക്കുന്നതെന്നും വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് കർത്താവിൻ്റെ വരവിന് മുമ്പ് അങ്ങനെ സംഭവിക്കേണ്ടിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസെക്കിയേൽ 21-ാം അധ്യായത്തിൽ 26-ാം വാക്യം കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും എന്ന്, അതങ്ങനെ ഇരിക്കില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിനെ ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതിരിക്കും, അവന് ഞാനത് കൊടുക്കും. അവിടെ വായിച്ചു നോക്കിയാൽ Overturn, overturn, I will overturn until he comes whose right it is, and I will give to him. ഈ ഭൂമിയിൽ അവകാശ രാജാവായി വരുവൻ പറഞ്ഞു, അവനെ വേണ്ട എന്ന് പറഞ്ഞ് അവനെ തിരസ്കരിച്ച് ക്രൂശിച്ചു കളഞ്ഞു. എന്നാൽ ഇവിടെ വായിക്കുന്നു 110-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക, നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാകുവോളും നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചു, അതിന് അവകാശമുള്ളവൻ മടങ്ങി വരുന്നത് വരെ I will overturn 3 times. 3 പ്രാവശ്യം ഞാൻ തകിടം മറിയും. 3-ാമത് തകിടം മറിയുമ്പോൾ വേദവസ്തുവിൽ രേഖപ്പെടുത്തിയതുപോലെ സകല ജാതികളും ഗോത്രങ്ങളും ഒരുപോലെ കരയും, അവനൊന്ന് വന്നാൽ മതി. എന്നാൽ 1-ാം ലോകമായുദ്ധം അന്ത്യത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. അത് മനസ്സിലാക്കാൻ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം എടുത്താൽ മതി. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യം നമ്മൾ ധരിക്കുന്നതിൽ നിന്ന് അല്പം വിഭിന്നമായി ചിന്തിക്കേണ്ട ഒരാവശ്യമുണ്ട്. അത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ബിഗിനിങ് ആണ് കർത്താവ് പറഞ്ഞതെന്നുള്ളത് അവിടെ സൂക്ഷിച്ചാൽ കാണാൻ സാധിക്കും. സാധാരണ നമ്മൾ ചിന്തിക്കാത്തൊരു ഭാഗമാണ്. ഞാൻ പറയുന്ന വാക്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയമില്ല. ആ 24-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യം നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞു കർത്താവ് സംസാരിച്ചു വരുന്നു. 6-ാം വാക്യം നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്മൃതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചോളുവിൻ, ഇത് സംഭവിക്കേണ്ടതാണ്. എന്നാൽ അത് അവസാനമല്ല. എപ്പോഴാണ് അവസാനമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അങ്ങോട്ട് പറയുക, നിങ്ങൾ യുദ്ധങ്ങളൊക്കെ കേൾക്കും, ചഞ്ചലപ്പെടരുത്, അത് അവസാനമല്ല. അവസാനമല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. അടുത്ത ഭാഗ്യം എന്താ പറയുന്നത്? ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും, എങ്കിലും ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ പ്ലാൻ. കർത്താവിനോട് ചോദിച്ചു, എന്താണ് അന്ത്യത്തിൻ്റെ അടയാളം? കർത്താവ് പറഞ്ഞു, യുദ്ധങ്ങളെ കുറിച്ചൊക്കെ കേൾക്കും, അതൊന്നും അന്ത്യമല്ല. എന്നാൽ ഒരു ആരംഭം കർത്താവ് പറയുകയാണ്, ഇവിടെ ഈറ്റുനോവ് തുടങ്ങിയാണ്. എന്നാൽ മലയാളത്തിൽ രേഖപ്പെടുത്തിൽ നിന്ന് വിഭിന്നമാണ് ഇംഗ്ലീഷ് ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ഫയലിൽ വായിക്കുന്നു, എ നേഷൻ വിൽ റൈസ് അഗേൻസ്റ്റ് അനദർ നേഷൻ. അങ്ങനെയല്ലേ? എ നേഷൻ വിൽ റൈസ് അഗേൻസ്റ്റ് അനദർ നേഷൻ, കിങ്ഡം അഗേൻസ്റ്റ് കിങ്ഡം. ദേർ ഷാൽ ബി ഫാമിൻ, പെസ്റ്റിലൻസ് ആൻഡ് എർത്ത്ക്വേക്സ് ഇൻ ഡൈവേഴ്സ് പ്ലേസസ്. ദിസ് വിൽ ബി ദ ബിഗിനിങ് ഓഫ് സോറോസ്. ഇത് ഈ അന്ത്യത്തിൻ്റെ ദുഃഖത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. ഇത് ഞാൻ അവസാനിക്കുന്നത് അതിൻ്റെ 14-ാം വാക്യത്തിൽ, അപ്പോൾ അവസാനം വരും. ആ സ്റ്റേജ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, നിന്റെ വരവിനും ലോകാവസാനത്തിനുള്ള അടയാളം എന്താണ്? കർത്താവ് 6-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ചഞ്ചലപ്പെടുന്ന യുദ്ധങ്ങളെ കുറിച്ചൊക്കെ കേൾക്കും, അതൊന്നും അവസാനമല്ലെന്ന് പറഞ്ഞു. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഒരു രാജ്യം ഒരു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ച് സാമ്രാജ്യങ്ങൾ ചേർന്നൊരു യുദ്ധം ആരംഭിക്കും. 1-ാം ലോകയുദ്ധത്തെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ഓസ്ട്രിയ സെർബിയക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. ഓസ്ട്രിയയുടെ പക്ഷത്തിൽ ജർമ്മനി വരുന്നു. ബെൽജിയത്തെ ആക്രമിച്ച് ഫ്രാൻസിനെ ആക്രമിക്കുമ്പോൾ ബ്രിട്ടന്റെ നേതൃത്വത്തിലാണ് 25 രാഷ്ട്രങ്ങൾ ഒന്നിച്ചു ചേർന്ന് ജർമ്മനിയെ തോൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ആരംഭിച്ച യുദ്ധം വേൾഡ് വാറായിട്ട് ഫ്ലെയറപ്പ് ചെയ്തു. എ നേഷൻ വിൽ റൈസ് അഗേൻസ്റ്റ് അനദർ നേഷൻ ആൻഡ് കിങ്ഡം അഗേൻസ്റ്റ് കിങ്ഡം. ഇത് എന്തുകൊണ്ട് അന്ത്യം എന്ന് പറയാൻ കാരണം, ഈ 1-ാം ലോകയുദ്ധമാണ് യഹൂദന് ഈ സ്ഥലം വീണ്ടും തിരിച്ചു കൊടുക്കുവാൻ ഇടയാകുന്നത്. ഇവിടെ അവന് കുടിയേറുവാൻ ഇടയാകുന്നത്. 2000 വർഷം ഇവിടെ അവന് കുടിയേറുവാൻ അവകാശമില്ലായിരുന്നു. 400 വർഷം ഇവിടെ ഓട്ടമനം പേർ ഭരിക്കുകയാണ്. 1517 തുടങ്ങി 1917 വരെ ഓട്ടമനം പേർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് തുർക്കികൾ, ഇസ്ലാമിക് രാഷ്ട്രം. എന്നാൽ അതിന് അറുതി വരിച്ചത് ഫസ്റ്റ് വേൾഡ് വാർ ആണ്. ചരിത്രം നിങ്ങൾക്കറിയാം. ചിയാം വൈസ്മൻ വെടിമരുന്ന് ഉണ്ടാക്കി കൊടുത്തു, പ്രതിഫലമായി അവരുടെ മാതൃരാജ്യം കൊടുക്കുവാൻ ബ്രിട്ടൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ തുർക്കികളെ തോൽപ്പിച്ച് ഈ സ്ഥലം മോചിപ്പിച്ചെടുത്ത് അത് ബ്രിട്ടന്റെ അധീനതയിൽ കൊണ്ടുവരുമ്പോൾ കുറേശ്ശെ കുടിയേറുവാൻ തുടങ്ങി. ആ കുടിയേറ്റം സെക്കൻഡ് വേൾഡ് വാർ ഫ്ലെയറപ്പിയത് യഹൂദൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഏതാണ്ട് 6.5 ലക്ഷം ജനങ്ങൾ ഇവിടെ കുടിയേറുവാനിടയായി. അങ്ങനെ രണ്ട് ലോകമായുധങ്ങൾ കൊണ്ട് ദൈവം ഇവിടെ ഇസ്രയേൽ രാഷ്ട്രമെന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകരിച്ചു. മൂന്നാലോമായുധം ഈ രാഷ്ട്രത്തോട് ബന്ധത്തിൽ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ആ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എടുക്കാനായിട്ട് പോവുകയാണ്, മറ്റു ഭാഗങ്ങൾ ഞാൻ അങ്ങ് വിടുകയാണ്. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് യഹൂദന്മാരിൽ ഏറിയ പങ്ക് ലോകത്തിൽ ചിതറിക്കിടക്കുകയാണെങ്കിലും അവരിൽ നല്ലൊരു ഭാഗത്തെ കൊണ്ടുവന്നു മാത്രമല്ല, ഇന്ന് ഞങ്ങൾ കടകളിലൊക്കെ കയറിയപ്പോൾ അവിടെ റഷ്യയിൽ നിന്ന് വന്ന യഹൂദന്മാരാണ് വളരെയധികം കാണുന്നത്. ഗൈഡ് പറയുകയുണ്ടായി, റഷ്യയിൽ നിന്ന് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. എന്നാൽ നിങ്ങൾ ഇനി വചനം പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളണം, ദൈവജനത്തിൽ എടുത്തു പറയുന്നുണ്ട് ദൈവം 4 ദിക്കിൽ നിന്നും ആളുകളെ കൊണ്ടുവരുമെന്നും. എന്നാൽ വടക്കെന്ന് പറയുന്ന സ്ഥലം അത് റഷ്യയുടെ പ്രദേശമാണ്. ആ സ്ഥലത്തോട് ദൈവം സംസാരിക്കുന്നുണ്ട്, വളരെ ശക്തമായി ദൈവം സംസാരിക്കുന്നുണ്ട്. വടക്ക് നിന്ന് അവരെ വിട്ടുകൊടുക്കണം. ഞാൻ വേണമെങ്കിൽ ഒരു വാക്യം കാണിക്കാം, യെശയ്യാപ്രവചനം 43 എന്ന് എടുത്താട്ടെ. നമ്മൾ ആ വേൾഡ് പൊളിറ്റിക്സ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ വാക്യത്തിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്. യെശയ്യാപ്രവചനം 43:6 നോക്കിയാട്ടെ, 43:6. അതിന് 5 വായിക്കാം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുണ്ട്. നിന്റെ സന്തതിയെ കിഴക്കിൽ നിന്ന് വരുത്തും, പടിഞ്ഞാറിൽ നിന്ന് ശേഖരിക്കും, ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. വടക്കിനോട് പറയുന്നു ഗിവ് അപ്പ്, വിട്ടു തരുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. 25 ലക്ഷം യഹൂദന്മാർ റഷ്യയിൽ ഉണ്ടായിരുന്നു, എന്നാൽ അവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അവരെ വിട്ടുകൊടുക്കില്ലായിരുന്നു. കുടിയേറുവാൻ 5000 പേരിൽ അധികം ആളുകൾക്ക് ഒരു വർഷം ഒരു കാരണവശാലും സാധ്യമല്ലായിരുന്നു. റഷ്യയിൽ ഏതാണ്ട് 25 ലക്ഷം കിടക്കുന്ന യഹൂദന്മാർക്ക് കുടിയേറ്റം സാധ്യമല്ലായിരുന്നു. എന്നാൽ ദൈവം 100 ആണ്ടുകൾക്കും പറഞ്ഞു, ഞാൻ ഓരോ ദിക്കിൽ നിന്നും വരുത്തുമ്പോൾ വടക്കിനോട് പറയും ഗിവ് അപ്പ്, വിട്ടുകൊടുക്കാനായിട്ട് പറയും. കമ്മ്യൂണിസം തകരുന്നു, ഗോർബച്ചോവിന്റെ പുതിയ സിദ്ധാന്തങ്ങൾ അവിടെ വന്നു, ഇവർക്ക് ഇമിഗ്രേഷനിലോ കുറച്ചുകൂടെ ലിബറലാക്കി, ഈ റഷ്യയിൽ നിന്ന് ആളുകൾ കുടിയേറി. ഇന്ന് ഇവിടെ ആ ഗൈഡ് പറയുകയാണ്, ഒരു പക്ഷേ ഇനി അടുത്ത ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ റഷ്യക്കാരനാകുമോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ റഷ്യക്കാരിവിടെ ഒരുപാട് കുടിയേറുന്നു. അതോട് ചേർത്ത് വായിക്കുന്നില്ല, ജെറമ്യാ പ്രവചനം 3:12, 16:14, 16 അധ്യായങ്ങളിലൊക്കെ വടക്കിനുള്ള ബന്ധത്തിൽ എടുത്ത് ദൈവം പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ കരമാണ് ഇവരെ കൊണ്ടുവരുന്നത്. എന്നാൽ ഇവർ മടങ്ങി വന്നു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവരെ ഏറിയ പങ്കും ഇവര് മതഭക്തരല്ല. മതഭക്തരായ ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട്. ടെല്ലവീവ് ഇവിടുത്തെ ഏറ്റവും വലിയ പട്ടണം. ആ ഗൈഡ് ഞങ്ങളോട് പറയുകയായിരുന്നു, ലണ്ടനെക്കാട്ടിൽ മോശമായി ജീവിക്കുന്നു. ഞാൻ പറഞ്ഞതെല്ലാം പറയുന്നില്ല. വളരെ വളരെയധികം മോഡേണായിട്ട്, യാതൊരു ദൈവഭയമില്ലാതെ, ദൈവഭക്തി എന്ന് പറയുന്ന തൊട്ടുതേക്കാതെ. ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വന്നിരിക്കുന്ന 50% ഇവിടുത്തെ പോപ്പുലേഷൻ എത്തിസ്റ്റാണ്, നിരീശ്വരന്മാരാണ്. യേശുക്രിസ്തു വിശ്വസിക്കുന്നെന്ന് മാത്രമല്ല, അവർ ദൈവത്തിലേ വിശ്വസിക്കുന്നില്ല. ഏകസത്യ ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്ന ഇവര് ഏതാണ്ട് 50%ഓളം അവർ നിരീശ്വരന്മാരെ, യാതൊരു മതഭക്തിയുമില്ലാതെ അവർ കിടക്കുകയാണ്. എന്നാൽ കർത്താവിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അതുകൊണ്ട് അടുത്ത രാഷ്ട്രീയ കാര്യത്തിലേക്ക് ഇവരെ നടത്താൻ പോവുകയാണ്. ഞാൻ ഈ ഇതിലെയൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചിന്തിക്കുന്നതാണ്, ഈ പണിത് വെച്ചിരിക്കുന്ന ഒക്കെ ഇടിയാൻ പോവുകയാണല്ലോ, ഇതൊക്കെ തകരാൻ പോവുകയാണല്ലോ, ഇവരാണോ ഇനി പീഡിപ്പിക്കപ്പെടാൻ പോകുന്നതെന്ന് ഞാൻ പലപ്പോഴും ഓർത്തുപോയി. ഓക്കെ, ഒരു വാക്യം നമുക്ക് വായിക്കാം. ഞാൻ അതോടുള്ള ബന്ധത്തിൽ ബാക്കി സമയം എടുക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 22 നോക്കിയാട്ടെ, ഇന്ന് ഇവിടെ കുടിയേറിയവർ വന്നു, ദൈവത്തിന്റെ കരം ഇവിടെ വളരെ വ്യക്തമായി പ്രവർത്തിച്ചു. 22:17 വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, എന്നാൽ മനുഷ്യപുത്ര ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. ദേ ഹാവ് ബിക്കം ഡ്രോസ്. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തിയും ഇരുമ്പും കറുത്തിയും തന്നെ. അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യഹോവയുടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ യെരുശലേമിന്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തിയും വെളുത്തിയും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുക്കുന്ന പോലെ ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും നിങ്ങളെ കൂട്ടി ഉരുക്കും. ഞാൻ നിങ്ങളെ കൂട്ടി എൻ്റെ ക്രോധാഗ്നിയിൽ നിങ്ങളുടെ മേൽ ഊതും. അങ്ങനെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. ഉലയുടെ നടുവിൽ വെള്ളി ഉരുകിപ്പോകുന്നത് പോലെ നിങ്ങളതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. യഹോവയ ഞാൻ എൻ്റെ ക്രോധം നിങ്ങളെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അറിയും. അതിൻ്റെ 19 നോക്കട്ടെ, യഹോവയ കർത്താവ് ഇപ്രകാരം അരുളിച്ചു, നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ യെരുശലേമിന്റെ നടുവിൽ കൂട്ടും. കിട്ടമാകുക എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട തങ്കം മറ്റ് ലോഹങ്ങൾ ചേർന്ന് മലിനപ്പെട്ടു പോകുമ്പോൾ അതിന് പറയുന്നതാണ് ഡ്രോസ്. യഹൂദനെ നോക്കി കർത്താവ് പറയുക, നിങ്ങളെല്ലാവരും എനിക്ക് കിട്ടമായി പോയി. കിട്ടമായി പോയത് കൊണ്ട് ഞാൻ നിങ്ങളെ യെരുശലേമിന്റെ നടുവിൽ കൂട്ടും, അവിടെയിട്ട് നിങ്ങളെ ഞാൻ പ്യൂരിഫൈ ചെയ്യാൻ പോവുകയാണ്. ഈ വാക്യം നിവർത്തിക്കപ്പെടുവാൻ രാഷ്ട്രീയഗതി വാസ്തവത്തിൽ ഒരുക്കപ്പെട്ടത് 1967. നമുക്കറിയാം, നമ്മൾ ഈ ടൂർ നടന്നപ്പോൾ നമ്മൾ കേട്ടു, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പോലെ 1967 വരെ ആ യെരുശലേമും വെസ്റ്റ് ബാങ്കും ജോർഡാന്റെ കയ്യിലായിരുന്നു. ജോർഡാൻ എന്ന് പറയുന്ന രാഷ്ട്രം എങ്ങനെ രൂപീകരിച്ചു എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. പ്രവചനത്തിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഒന്നാം ലോകയുദ്ധത്തിൽ യഹൂദന് കൊടുക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർ മോചിപ്പിച്ചെടുത്ത ഈ സ്ഥലം 2/3 ഭാഗം യഹൂദന് കൊടുക്കാതെ കേറി ചെയ്തെടുത്ത് ഹെസ്മന കിങ്ഡം ഓഫ് ജോർഡൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ബ്രിട്ടീഷുകാരെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇനി ഒരു വാക്യം നിർത്തി ജെറമ്യാ പ്രവചനം ഈ ഭാഗത്തിലേക്ക് തിരിഞ്ഞു വരാം. ജെറമ്യാ പ്രവചനം 49-ാം അധ്യായം നോക്ക. ഈ ജോർഡനെ കുറിച്ചുള്ള പ്രവചനം 49-ാം വാക്യം അമ്മോന്യരെ കുറിച്ച് ജോർഡനെ കുറിച്ചുള്ള പ്രവചനമാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിൽ പുത്രന്മാരില്ലയോ, അവൻ അവകാശമില്ലയോ, പിന്നെ മാൽക്കോം ഗാദിനെ അവകാശമാക്കി അവന്റെ ജനം അതിന്റെ പട്ടണങ്ങൾ പാർക്കുന്നതെന്ന്. ആകയാൽ ഞാൻ അമ്മോന്യരുടെ രബ്ബയിൽ യുദ്ധത്തിന് ആർപ്പുളി വരുത്തും, കാലം വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അത് ശൂന്യമായി കൽക്കുന്നായും അതിന്റെ പുത്രീനാഗുകൾ തീപിടിച്ച് വെന്തുപോകും, ഇസ്രായേൽ തന്നെ കൈവശമാക്കിയവനെ കൈവശമാക്കും. ദൈവം ചോദിക്കുകയാണ്, എന്റെ ജനങ്ങളില്ലയോ, പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ പാർക്കുന്നത്? ഇസ്രായേൽ തന്നെ കൈവശമാക്കിയവരെ കൈവശപ്പെടുത്തും. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് ഇസ്രായേലിന് കൊടുക്കേണ്ട ഭൂമി ഹെസ്മന കിങ്ഡം ഓഫ് ജോർഡൻ എന്ന് പറയുന്ന ഭൂമി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അമ്മോന്യരെ കുറിച്ച്, അമ്മാന്യരും മോവാബ്യരും ലോത്തിന്റെ പിൻഗാമികളാണ്, അവരുടെ പിൻഗാമികളാണ് ഈ ജോർഡാൻ. അവരോട് ദൈവം ചോദിക്കുകയാണ്, എന്റെ ജനത്തിന് പുത്രന്മാരില്ല, പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ പാർക്കുന്നേ? താഴോട്ട് വായിക്കുന്നുണ്ട്, ഇസ്രായേൽ തന്നെ കൈവശമാക്കിയവനെ കൈവശപ്പെടുത്തും, ഇസ്രായേൽ അത് ആ ഭൂമി കരസ്ഥമാക്കും. ഞാൻ പറഞ്ഞു വരട്ടെ, ശേഷിക്കുന്ന ഈ 1/3 സ്ഥലത്തിൽ നിന്നാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചതും യു എൻ അന്ന് പലസ്തീനികൾക്ക് വെച്ചു കൊടുത്തതും. എന്നാൽ പലസ്തീനികളും അറബികളും റിജക്ട് ചെയ്യുന്നു, ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നു. ഈ സ്വതന്ത്ര രാഷ്ട്രമാകുമ്പോഴും അവരുടെ ഏറ്റവും പുണ്യഭൂമിയായ യെരുശലേം അവർക്കില്ല, അത് ജോർദാന്റെ കയ്യിലാണ്. എന്നാൽ അറബി രാജ്യങ്ങൾ ചിന്തിച്ചു, 3ാമതൊരു യുദ്ധം ഞങ്ങൾക്ക് നടത്തി ഇവരെ അങ്ങ് ഇല്ലായ്മ ചെയ്തേക്കാം. നാസറിന്റെ നേതൃത്വത്തിൽ നമ്മൾ കണ്ട പടിഞ്ഞാറെ ആ മെഡിറ്ററേനിയൻ കടലിലോട്ട് ഇവരെ തെല്ലിക്കളയാം എന്ന വ്യാമോഹത്തിൽ 5 രാജ്യങ്ങൾ ഒന്നിച്ച് യുദ്ധത്തിന് കൂടി. ഈജിപ്തിന്റെ ഏതാണ്ട് 80,000 സൈന്യം തെക്ക് ഭാഗത്തും, സിറിയയുടെ 40,000 സൈന്യം വടക്ക് ഭാഗത്തും, ജോർഡന്റെ 40,000 സൈന്യങ്ങൾ അതിന്റെ കിഴക്ക് ഭാഗത്തും, സൗദി അറേബ്യയുടെ 25,000 സൈന്യവും ഇസ്രായേലിന്റെ 3 ഭാഗവും സൈന്യങ്ങൾ കൊണ്ട് വളഞ്ഞു. 3 ഭാഗം. പിന്നീടുള്ളത് പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ ഭാഗമാണ്. നാസർ റേഡിയോയിൽ കൂടെ പ്രഖ്യാപിച്ചു, ഇവരെ തെള്ളി അങ്ങ് ഈ സമുദ്രത്തിലോട്ട് അങ്ങ് കളയാം എന്ന് പറഞ്ഞു. അത് സംഭവിച്ചു പോയനെ. എന്നാൽ അവിടെ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. നേരം വെളുക്കുന്നതിന് മുമ്പ് പ്രഭാതത്തിൽ അറബി രാജ്യങ്ങളുടെ എയർപോർട്ടുകൾ അവർ ബോംബ് ചെയ്ത് തീവച്ച് 3 രാജ്യങ്ങളുടെ എയർഫോഴ്സ് ഇല്ലാതാക്കി. അവർ പാരട്രൂപ്പർമാർ 2ാമത്തെ ദിവസം യെരുശലേമിൽ നമ്മൾ കണ്ട പുരാതന യെരുശലേമിൽ കാലുകുത്തി. അവർ കാലുകുത്തി എന്ന് മാത്രമല്ല, അവർ കൈകൾ ആ കല്ലിൽ വെച്ചുകൊണ്ട് അന്നത്തെ സൈന്യാധിപനായ മോശെ അദ്ദേഹം പറഞ്ഞു, വി ഹാവ് കം ടു ദ ഹോളിയസ്റ്റ് ഓഫ് ഹോളീസ്, വി വിൽ നെവർ ലീവ് ഹെയർ അഗെയിൻ. ഇനി അവളെ വിട്ടുകൊടുക്കില്ല. 1980 ജൂലൈയില് ലോകത്തോട് അവർ പ്രഖ്യാപിച്ചു, യെരുശലേം ഞങ്ങളുടെ നിത്യ തലസ്ഥാനമാണ്. 1980 സെപ്റ്റംബറിൽ മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ഒന്നിച്ചുകൂടി സൗദി അറേബ്യയുടെ പ്രിൻസാണ് പ്രപ്പോസ് ചെയ്തത് ഹോളി വാർ അല്ലെങ്കിൽ ജിഹാദ് പ്രഖ്യാപിക്കുക. പ്രിയപ്പെട്ടവർ ഓർക്കണം, 2500 വർഷം മുമ്പ് ബൈബിളിൽ പറഞ്ഞു അവസാനത്തെ യുദ്ധം ഹോളി വാറാണ്. എടുത്തു നോക്കിയോ, ജിഹാദ്. യോവേൽ പ്രവചനം 3ാം അധ്യായം നോക്കി, ഈ അവസാനത്തെ യുദ്ധം ജിഹാദാണെന്ന് വളരെ വ്യക്തമായി പ്രവാചകനോടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹോളി വാറാണ്. യോവേൽ പ്രവചനം 3ാം അധ്യായം 9-ാം വാക്യം, ഇത് ജാതികളുടെയിൽ വിളിച്ചു പറവീൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ. ഹോളി വാർ. ഞാൻ ഇത് അങ്ങനെ തന്നെയാണോ എന്ന് അറിയാനായിട്ട് ഇംഗ്ലീഷ് ബൈബിൾ അതില്ലെന്ന് തോന്നില്ലേ? ഇംഗ്ലീഷ് ബൈബിൾ ഇല്ല, മലയാളം ബൈബിളിലുണ്ട്. ഞാൻ എസ് ബി ഐ വന്നപ്പോൾ, പഠിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ അവിടുത്തെ കമൻട്രീസ് അത് എടുത്ത് ഞാൻ ലാംഗ്വേജിൻ്റെ പരിശോധിച്ചപ്പോൾ ഹോളി വാർ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, സാങ്ക്ടിഫൈങ് വാർ. അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ അങ്ങനെ തന്നെയാണ്, എന്നാൽ ഇംഗ്ലീഷിൽ അത് വിട്ടുപോയിട്ടുണ്ട്. 9-ാം വാക്യം, ആരോടാ പറയുന്നതെന്ന് നോക്കണം. ജസ്റ്റ് ഇമാജിൻ, ആരോടാ ദൈവം പറയുന്നത്? ജാതിയുടെ വിളിച്ചു പറയും. അതിൻ്റെ 11-ാം വാക്യം, ചുറ്റുമുള്ള സകല ജാതികളുമാരെ ബന്ധപ്പെട്ട് വരുവേ. 12-ാം വാക്യം, ചുറ്റുമുള്ള സകല ജാതികളുമായി ബന്ധപ്പെട്ട് വരിക. ചുറ്റുമുള്ള രാജ്യങ്ങൾ ആരാണ്? ഇസ്ലാമിക് അറേബ്യൻ രാജ്യങ്ങളാണ്. ചുറ്റുമുള്ള രാജ്യങ്ങളോട് ദൈവം പറയുകയാണ്, ഒരുങ്ങിക്കോ, പ്രിപ്പയർ ചെയ്തോ, ഹോളി വാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോ. നമ്മളൊന്ന് ചിന്തിച്ച ഈ വാക്യത്തിൻ്റെ പ്രാധാന്യത, ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ഇസ്ലാമിക് രാജ്യങ്ങളാണ്. അവരുടെ 3-ാമത്തെ പുണ്യഭൂമിയാണ് യെരുശലേം. ഈ യെരുശലേം മോചിപ്പിക്കുവാൻ പുറപ്പെടുത്ത് അവർ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവർക്ക് ഇസ്ലാമിനോടുള്ള സൈനിക ബലം കൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ സംഭവിക്കാൻ പോവുകയാണ്. നമ്മൾ നോക്കുക, ദൈവം പറഞ്ഞത് എസെക്കിയേൽ 22-ൽ എന്താ? നിങ്ങൾ കിട്ടമായി തീർന്നുകൊണ്ട് നിങ്ങളെ ഞാൻ യെരുശലേമിന്റെ നടുവിലോട്ട് ഒരുക്കാൻ പോവുകയാണ്. യഹൂദനെ യെരുശലേമിന്റെ നടുവിൽ ശുദ്ധീകരിക്കാൻ പോവുകയാണ്. ആ ശുദ്ധീകരണത്തിന് ദൈവം പറഞ്ഞു, ചുറ്റുമുള്ള ജാതികൾക്ക്, സഖറിയാവ് 12-ൽ വായിക്കുന്നുണ്ട്, ഐ വിൽ മേക്ക് ഇറ്റ് എ കപ്പ് ഓഫ് ഡ്രങ്കൺനെസ്. സഖറിയാവ് ചാപ്റ്റർ 12, വാക്യം നോക്കിക്കാണ്ട്, സഖറിയാവ് ചാപ്റ്റർ 12 വേഴ്സ് 1, അവിടെ യെരുശലേമിനെ കുറിച്ച് പറയുമ്പോൾ ഈ യെരുശലേം അത് ഈ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ തന്നെ ദൈവം എടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാം പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്, ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള ജാതികൾക്ക് ഒരു പരിഭ്രമ പാത്രമാക്കും. ഐ വിൽ മേക്ക് ജെറുസലേം എ കപ്പ് ഓഫ് ഡ്രങ്കൺനെസ് ടുവേർഡ്സ് ദ സറൗണ്ടിങ് നേഷൻസ്. നമ്മൾ നോർത്ത് നോക്കണം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം, സറൗണ്ടിങ് നേഷൻസ് ആർ അറബ് കൺട്രീസ്, ഇസ്ലാമിക് കൺട്രീസ്. ഈ ഇസ്ലാമിക് അറബ് കൺട്രീസിന് ഐ എം ഗോയിങ് ടു മേക്ക് ജെറുസലേം എ കപ്പ് ഓഫ് ഡ്രങ്കൺനെസ്. മദ്യം കുടിക്കുന്ന പ്രതീതിയാണ് ഈ ചുറ്റുമുള്ള ജാതികൾക്ക് ഈ ജെറുസലേം എന്ന വിഷയത്തെക്കുറിച്ച് അവർ ഓർക്കുമ്പോൾ. യെശയ്യാവ് 29:9 അതോട് ചേർത്ത് വായിച്ചാൽ അത് ഈ പ്രവചനമാണ് അവിടെ പറയുന്നത്. നമ്മളത് വായിക്കുമ്പോൾ അരിയേലേ അരിയേലേ എന്നൊക്കെ വായിക്കും, പക്ഷേ യെരുശലേമിനെ കുറിച്ചാണ് പറയുന്നത്. യെശയ്യാവ് പ്രവചനം 29-ാം അധ്യായം, അയ്യോ അരിയേലേ അരിയേലേ, ഏരിയൽ എന്നാണ്, ഏരിയൽ ഷാരോൻ എന്ന് പറയുന്ന അതേ പദമാണ്, ഏരിയൽ. അരിയേലേ അരിയേലേ, ദാവീദ് പാളയം ഇറങ്ങിയിരുന്ന നഗരമേ. ദാവീദ് പാളയം ഇറങ്ങിയത് ഈ സിയോൻ യെരുശലേമാണ്. ആ നഗരത്തോടുള്ള ബന്ധത്തിൽ എടുത്തു പറയുന്നത് നോക്കിയാട്ട്, 9-ാം വാക്യം, വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവിൻ, അന്ധത പിടിച്ച് കുരുടരായിരിക്കും. അവർ മത്തരായിരിക്കുന്നു വീഞ്ഞുകൊണ്ടല്ല താനും, അവർ ചാഞ്ചാടി നടക്കുന്നു മദ്യം കൊണ്ടല്ല താനും. ആരെക്കുറിച്ചാണ് പറയുന്നത്? 7-ാം വാക്യം നോക്കിയാട്ടെ, അരിയേലിൻ്റെ നേരെ യുദ്ധത്തിനായി സകല ജാതികളുടെ കൂട്ടം അതിൻ്റെ നേരെ കോട്ടയ്ക്കും നേരെ യുദ്ധം ചെയ്ത് അതിൻ്റെ വിഷമിപ്പിക്കുന്ന ഏവരും ഒരു സ്വപ്നം കാണുന്ന പോലെ ഇരിക്കും. ചുറ്റുമുള്ള ജാതികൾ വാസ്തവത്തിൽ മദ്യം കുടിച്ച പോലെ ഒരു പ്രതീതിയിൽ അവസാനമായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കും ഈ യെരുശലേം പിടിച്ചെടുക്കാൻ. എന്നാൽ യെരുശലേം ഇന്ന് രാഷ്ട്രീയമായി നമ്മൾ ഓർത്തതുപോലെ ദൈവം പറഞ്ഞ പോലെ ചുറ്റുമുള്ള ജാതികൾക്ക്, രാഷ്ട്രങ്ങൾക്ക്, അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. നമ്മൾ കണ്ടു ഇവിടെയുള്ള സെക്യൂരിറ്റി മറ്റും കണ്ടു. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ഭൂമി വിട്ട് അപ്പുറത്തോട്ട് കയറിയാൽ അവിടെ ചെക്ക് പോയിൻ്റ്, 2 ചെക്ക് പോയിൻ്റ്, ഈ അറബികളെയും ഇസ്രായേലിനെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന മതിലുകൾ, വളരെ ശക്തമായ ഈ കാവൽ കൊണ്ട് ഈ ടെററിസത്തെ അല്പമൊന്ന് നിയന്ത്രിച്ചുകൊണ്ട് അവർ നിൽക്കുകയാണ്. ഇതധികം പോകത്തില്ല. ഓരോ ദിവസം കഴിയുന്നതോളം ഈ യെരുശലേം പ്രോബ്ലമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുള്ളു. ഈ യെരുശലേം മൂർച്ഛിച്ച് ചുറ്റുമുള്ള ജാതികൾ ഇവർക്കെതിരായി വന്ന് ഈ പട്ടണത്തിൽ ഏതാണ്ട് പകുതി വീണ്ടും പ്രവാസത്തിൽ പോകും. എക്സാക്ട്ലി ഹാഫ് ഓഫ് ദ സിറ്റി, അത് ഓൾഡ് യെരുശലേമാണ്. നോക്കി, അവർ പിടിച്ചെടുത്തത് ഹാഫ് ഓഫ് ദ സിറ്റിയാണ്. സഖറിയാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പട്ടണത്തിൽ പാതി വീണ്ടും പ്രവാസത്തിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. നോക്കുക, അതിനുള്ള രാഷ്ട്രീയ ചുറ്റുപാട് ഒരുങ്ങിയിരിക്കുക. എന്നാൽ ഞാനൊരു വേദഭാഗം കൂടെ വളരെ ഗൗരവമായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. സഖറിയാവ് പ്രവചനം എന്നെടുക്കാം, ഇതോടുള്ള ബന്ധത്തിൽ ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ സഖറിയാവ് പ്രവചനത്തിൽ, അത് ഞാൻ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, 2 പ്രാവശ്യമേ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് ഈ സഖറിയാവിൽ പറയുന്നുള്ളൂ. ദ ബേർഡൻ ഓഫ് ദ വേർഡ്, മലയാളം ട്രാൻസ്ലേഷൻ അത് വന്നിട്ടില്ല. 9-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലുമാണ് അത് വരുന്നത്, ദ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ്. ഈ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് ആദ്യം പറയുന്നത് 9-ാം അധ്യായത്തിലാണ്. 9-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 9, 10, 11 3 അധ്യായങ്ങൾ ചേർത്ത് പറയുക. പിന്നീട് ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് 12-ാം അധ്യായത്തിൽ പറഞ്ഞ് 12, 13, 14 അധ്യായത്തിൽ പറയുക. ആദ്യം ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ 1-ാം വരവിനെ കുറിച്ചാണ് പറയുന്നത്. 1-ാം വരവിനെ കുറിച്ച് 9:9 വായിക്കുന്നുണ്ട്, സിയോൻ പുത്ര, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി നിന്റെ അടുക്കൽ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നത്. 9:9 പറയുന്നു. എന്നാൽ അതിൻ്റെ പതിനൊന്നാം അധ്യായം അവസാനിക്കുന്നു, 9, 10, 11 അവസാനിക്കുമ്പോൾ അവരുടെ ആ ഇടയനെ അവർ തള്ളിക്കളഞ്ഞ് തുമ്പുകെട്ട ഇടയനെ അവർ സ്വീകരിക്കുന്നു, അന്തിക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. എന്നാൽ 12-ാം അധ്യായത്തിൽ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ വചനത്തിന്റെ ഭാരം എന്ന് പറഞ്ഞ് പ്രവചനം ആരംഭിക്കുന്നു. ആ പ്രവചനം 12, 13, 14 അധ്യായങ്ങൾ, ഈ 3 അധ്യായങ്ങൾ ഒരൊറ്റ പ്രവചനമായിട്ട് പറഞ്ഞിരിക്കുന്നു. മനസ്സിലാക്കാൻ ഞാൻ എളുപ്പം പറഞ്ഞുതരാം. ഈ 3 അധ്യായം ശ്രദ്ധിച്ചു നോക്കിയാൽ 16 പ്രാവശ്യം അന്നാളിൽ എന്ന പദം പറയുന്നുണ്ട്. അന്നാളിൽ ഒരു മാല കൊണ്ട് ഇങ്ങനെ കോർത്തിരിക്കുന്ന പോലെ ചാപ്റ്റർ ബൈ ചാപ്റ്റർ, പാർട്ട് ബൈ പാർട്ടായിട്ട് അന്നാളിൽ എന്ന പദം കൊണ്ട് ഈ 3 ചാപ്റ്ററിനെ ബന്ധിച്ചിരിക്കുന്നു. ഒരു വലിയ പ്രാധാന്യതയ്ക്ക് വേണ്ടി ഞാനത് എടുക്കുകയാണ്. ഒന്ന് ഓടിച്ചു നോക്കിയാൽ ബൈബിളുള്ളവരെ, അതിന്റെ 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അന്നാളിൽ ഞാൻ യെരുശലേമിനെ ജാതികൾക്ക് ഭാരമുള്ള കല്ലാക്കും. 4-ാം വാക്യം, അന്നാളിൽ അത് സംഭവിക്കും. 5-ാം വാക്യം, അന്നാളിൽ. പിന്നെ 8-ാം വാക്യം, 9-ാം വാക്യം, 11-ാം വാക്യം, ഇങ്ങനെ അന്നാളിൽ എന്ന പദം. 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 2-ാം വാക്യം, അതിൻ്റെ 4-ാം വാക്യം, 14-ാം അധ്യായത്തിൽ വരുമ്പോൾ 4-ാം വാക്യത്തിൽ അന്നാളിൽ, ഇങ്ങനെ വായിച്ച് വായിച്ച് പോയാല് 16 പ്രാവശ്യം അന്നാളിൽ എന്ന പദം കൊണ്ട് ഈ 3 അധ്യായത്തെ ലിങ്ക് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. അന്നാളിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കിയേ. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 4-ാം വാക്യം, അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിന് കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കും, ഒലിമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും എന്ന് വായിക്കുന്നു. അന്നാളിൽ ഓൺ ദറ്റ് ഡേ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. അന്നാളിൽ അതിന് ഏറ്റവും പ്രധാനം അവന്റെ കാൽ ഒലിമലയിൽ നിൽക്കും, ഒലിമല രണ്ടായി കയറിപ്പോകും. വീണ്ടും വായിക്കുന്നുണ്ട് അതിൻ്റെ 5-ാം വാക്യത്തിന്റെ അവസാനം, എൻ്റെ ദൈവമായ യഹോവയെ തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. 9-ാം വാക്യം, അന്നാളിൽ യഹോവ ഏകനും തന്റെ നാമ ഏറ്റവുമായിരിക്കും, യഹോവ സർവഭൂമിക്കും രാജാവായിരിക്കും. കർത്താവ് മടങ്ങി വന്ന് രാജാവായി വാഴാൻ പോകുന്ന കാര്യമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ ഒരു വാക്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ 16 പ്രാവശ്യം അന്നാളിൽ എന്ന് പറഞ്ഞ് ലിങ്ക് ചെയ്ത് കർത്താവിന്റെ കാൽ അന്നാളിൽ ഒലിമലയിൽ നിൽക്കും എന്ന് പറഞ്ഞ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത പറയുമ്പോൾ ഈ അന്നാളിൽ എന്ന പ്രോഗ്രാം എന്നാ തുടങ്ങുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ദൈവം അന്നാളിൽ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം എന്നാ ആരംഭിക്കുന്നത്? കർത്താവിന്റെ 2-ാം വരവാണ്. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിന് കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കും, ഒലിമല രണ്ടായി കീറിപ്പോകും. അന്നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരുമായി മടങ്ങി വരും, അവൻ സർവഭൂമിക്കും രാജാവാകും. ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്നാ അത് തുടങ്ങുന്നതെന്ന് അറിയാമോ? യെസ്, അതിൻ്റെ 3-ാം വാക്യം നോക്കിയാട്ടെ, അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്ക് ഭാരമുള്ള കല്ലാക്കി വെക്കും, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ദൈവം യെരുശലേമിനെ ജാതികൾക്ക് ഭാരമുള്ള കല്ലാക്കി വെച്ചു കഴിഞ്ഞാൽ അന്നാളിൽ എന്ന പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അത് അവസാനിക്കണമെങ്കിൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത വരണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് യെരുശലേം ഭാരമുള്ളൊരു കല്ലായി മാറണം. ലോകത്തിൽ ആർക്കും പരിഹരിപ്പാൻ വയ്യാത്ത ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് യെരുശലേം എന്ന് പറയുന്ന പ്രശ്നം. അറബി രാജ്യങ്ങളും പലസ്തീനികളും ഒരുപോലെ ആവശ്യപ്പെടുന്നു അവർക്ക് പഴയ യെരുശലേം അവരുടെ തലസ്ഥാനമായി വേണം. ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു തങ്ങൾ ഒരു കാരണവശാലും ഇത് വിട്ടുകൊടുക്കില്ല. ഇസ്രായേലിന്റെ വൈസ് പ്രൈം മിനിസ്റ്റർ അടുത്ത സമയത്ത് ഫ്യൂ ഡേയ്സ് ബാക്ക് പ്രഖ്യാപിച്ചു യെരുശലേം നെഗോഷിയേഷൻ ടേബിൾ കൊണ്ടുവരാം. എന്തിനാ ഇത് പറഞ്ഞതെന്ന് അറിയത്തില്ല. ഇത് തന്ത്രപൂർവമായി ചില കളിക്ക് വിട്ടിരിക്കുന്നതാണോ നമുക്കറിയില്ല. ഏതായാലും വീണ്ടും യെരുശലേം പ്രശ്നമായി മാറുകയാണ്. വചനത്തിൽ ഓർപ്പിച്ച പോലെ യെരുശലേം ഭാരമുള്ള കല്ലായി തീരുകയാണ്. എന്റെ പ്രിയപ്പെട്ട സൗഹൃദ സൗന്മാരെ, അത് സംഭവിക്കുന്നത് കർത്താവിന്റെ വരവിൽ ചെന്നേ അവസാനിക്കുള്ളൂ. ഇന്ന് യെരുശലേം ഭാരമുള്ള കല്ലായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഇതിനു മുമ്പ് സഭ മാറ്റപ്പെട്ടെങ്കിലേ കഴിയുള്ളൂ. ദൈവസഭ മാറ്റപ്പെടാതെ ഇതിന്റെ ബാക്കി ഭാഗം പൂർത്തീകരിപ്പാൻ കഴിയില്ല. വേറൊരു വാക്യം അതോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ലൂക്കോസ് 21:24 കർത്താവ് പറഞ്ഞതാണ്, ജാതികളുടെ കാലം തികയുന്നത് വരെ ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയും. ക്രിസ്തുവിന് 600 വർഷം മുമ്പ് ജാതികളുടെ കരത്തിൽ അവകാശം പോയതാണ് യെരുശലേം. 1967 യുദ്ധത്തിലാണ് അവർ തിരിച്ചു പിടിക്കുന്നത്. BC 600 തൊട്ട് ജാതികൾ യെരുശലേമിനെ ഭരിച്ചു വന്ന് 1967 അവർ തിരിച്ചു കെടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, വാക്കു നിർത്തി, ജാതികളുടെ കാലം തികയുന്നത് വരെ ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ജാതികളുടെ കാലം തീരുകയാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് നമുക്ക് തന്നിരിക്കുന്ന പോലെയാണ്. തീർന്നു എന്ന് വേണേൽ പറയാം, പക്ഷെങ്കിൽ വി ആർ ലിവിങ് ഇൻ എക്സ്റ്റെൻഡഡ് പീരീഡ്. എപ്പം വേണമെങ്കിലും കർത്താവിന് മടങ്ങി വരാം. സഭയെ മാറ്റാം. മാറ്റിക്കഴിഞ്ഞ് അടുത്ത പദ്ധതിയിലേക്ക് കർത്താവിന് കയറാം എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഈ യെരുശലേമിനെ എന്തിനാണ് ഇങ്ങനെ ഭാരമുള്ള കല്ലാക്കുന്നത്? യെരുശലേമിൻ്റെ ചൂട് എന്തിനാണ് കൂട്ടുന്നത്? നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ അവരെ ഈ തീച്ചൂളയുടെ മധ്യത്തിലിട്ട് ഉരുക്കാനാണ്. കുവൈറ്റിലെ സാദു ഹുസൈൻ കയറിയപ്പോൾ, കുവൈറ്റിൽ സാദു ഹുസൈൻ കയറി, നിങ്ങൾക്കറിയാം കുവൈറ്റിൽ നിന്ന് ഒത്തിരി പേരോട് വന്നിട്ടുണ്ട്. കുവൈറ്റിൽ സാദു ഹുസൈൻ കയറിയപ്പോൾ എന്തിനാണ് ലോകരാഷ്ട്രങ്ങൾ അവിടെ ചെന്ന് അവരെ മോചിപ്പിച്ചത്? അതേ രാഷ്ട്രീയ നിലയല്ലേ യെരുശലേമിലുള്ള ബന്ധത്തിൽ? 67 യുദ്ധത്തിൽ ഇസ്രായേൽ അത് പിടിച്ചെടുത്തതല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ മൗനമായിരിക്കുന്നത്? യു എൻ റെസൊല്യൂഷൻ 181 അനുസരിച്ച് അവർ പിടിച്ചെടുത്ത സ്ഥലം ഒരു രാഷ്ട്രത്തിനും വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല, വിട്ടുകൊടുത്തേക്കുള്ളൂ. അങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങൾ കുവൈറ്റിനെ മോചിപ്പിച്ചതെങ്കിൽ ദൈവദിനത്തിൽ പറയുന്നു സകല ജാതികളും യെരുശലേമിനോടെതിരെ യുദ്ധത്തിന് വരും, മോചിപ്പിക്കുവാൻ വരും. വന്നെങ്കിലേ സാധിക്കുള്ളൂ. പക്ഷെ ഇപ്പൊ എന്താ വരാത്തത്? അമേരിക്ക എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യം കൊണ്ടാണ്. യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഈ വിഷയം വരുമ്പോൾ അവർ വീറ്റോ ചെയ്ത് കളയും. എന്നാൽ താമസിയാതെ ഓർത്തോണം, അമേരിക്ക രാഷ്ട്രീയ മണ്ഡലത്തിൽ നാം കാണുന്ന ശക്തിയുള്ള രാഷ്ട്രമായി തീരത്തില്ല. അമേരിക്കയ്ക്ക് സാമ്പത്തികമായി ക്ഷയം സംഭവിക്കും. 6 ട്രില്യണിൽ കൂടുതലാണ് അവരുടെ കടം ഇപ്പോൾ. ഞാൻ ഓർത്തിട്ടുണ്ട് ഇവർക്ക് ആരായി കടം കൊടുക്കുന്നത്. എനിക്ക് മനസ്സിലായിരുന്നില്ല ഇവർക്ക് 6 ട്രില്യൺ കടമുണ്ടെന്ന്. ഈ കടം ആരാ കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ആരാ കൊടുക്കുന്നതെന്ന് അറിയാമോ? നമ്മളൊക്കെയാ കൊടുക്കുന്നത്, ഏഷ്യൻ രാജ്യങ്ങളാണ്. അതായത് നമ്മളുണ്ടാക്കുന്ന ഇന്ത്യ ചൈന മുതലായവർ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ഏറ്റവുമധികം വിൽക്കുന്ന കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറഞ്ഞ അമേരിക്കൻ മാർക്കറ്റ്. ചൈനയുടെയും ഇന്ത്യയുടെയും പ്രൊഡക്റ്റുകൾ അങ്ങനെ കോടിക്കണക്കിന് അങ്ങോട്ട് ഡോളറിൻ്റെ വിൽക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഫോറിൻ എക്സ്ചേഞ്ച് മറുകൈ കൊണ്ട് അമേരിക്കയ്ക്ക് കടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കടം കൊടുക്കും, അമേരിക്ക വീണ്ടും ഇവരുടെ സാധനം മേടിക്കും, കടം കൂടിക്കൊണ്ടിരിക്കും, ലാഭം കിട്ടുന്ന വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഏഷ്യൻ കൺട്രികൾക്ക് ഭയങ്കരമായ കടം ഈ അമേരിക്കൻ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ചൈനയ്ക്കും അതുപോലെ ജപ്പാന്, ഇന്ത്യക്ക്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഭയങ്കരമായ ഡെപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും അത് വിറ്റോണ്ടിരിക്കുക ഈ സൈക്കിള്. അമേരിക്ക അങ്ങനെ ലക്ഷറിയിൽ ജീവിച്ചിട്ട് അതിൽ നിന്ന് ഒട്ടും താഴോട്ട് പോകാൻ അവർക്ക് സാധിക്കുകയില്ല. എന്നാൽ ഈ കടം അവർക്ക് വീട്ടാൻ സാധിക്കുകയില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇന്ന് അമേരിക്ക ഈ കടത്തിന്റെ പലിശ കൊടുക്കുക. എത്ര പലിശ എന്നറിയാമോ? $1 ബില്യൺ വൺ ഡേ. അമേരിക്കയുടെ കടത്തിന്റെ പലിശ $1 ബില്യൺ ഒരു ദിവസം വെച്ച് അവർ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ രാഷ്ട്രം ഇങ്ങനെ പോകുന്നു? ഈ രാഷ്ട്രം അങ്ങനെ പോകില്ല. എന്നാൽ അമേരിക്ക സാമ്പത്തികമായി ഏതെങ്കിലും വിധത്തിൽ ക്ഷീണിച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഈ വിധത്തിൽ നിൽക്കത്തില്ല. ഇസ്രായേൽ ഇങ്ങനെ നിലനിന്നത് അമേരിക്കയുടെ ശക്തി കൊണ്ടാണ്. അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്നിവിടെ കാണത്തില്ലായിരുന്നു. എന്നാൽ അമേരിക്ക എക്കണോമിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പിടിച്ചു നിൽപ്പാൻ സാധ്യമല്ലാതെ വരുന്നു. യെരുശലേം അന്തർദേശീയ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു. ഹോശേയ പ്രവചനം 5:15 നോക്കാം. ഈ ഇതിൻ്റെ മധ്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഈ യെരുശലേം പ്രശ്നമായി പീഡനകാലം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വരുമ്പോൾ യഹൂദനോടുള്ള ബന്ധത്തിലുള്ള പ്രവചനം അവിടെ നിവർത്തിക്കപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞ വാക്കാണത്. പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തി ഹോശേയ 5:15, അവർ കുറ്റമേറ്റ് പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും, കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. അവർ കുറ്റമേറ്റ് പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കണം. 10:23-37 വാക്യത്തിലും വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ നിങ്ങൾ പറയുവോളും നിങ്ങൾ ഇനി എന്നെ കാണില്ല. യഹൂദൻ പറയണം, ഈ ദേശക്കാർ പറയണം, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നമ്മൾ കണ്ടോ അബിലാവനൻ്റെ അവിടെ ഞാൻ കുറേ ഏറെ നേരം അവിടെ പോയി നോക്കി നിന്നു. ഈ പഴയ നിയമ ഏടുകൾ തുറന്നു വെച്ച് ആടി ആടി അവിടെ പ്രാർത്ഥിക്കുക, അവർ കരഞ്ഞ് പ്രാർത്ഥിക്കുക. വെറുതെ അല്ല, ലിറ്ററലി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? മശിഹ മടങ്ങി വരാൻ. മശിഹ വന്ന് അവരുടെ ആലയം പണിയാൻ പ്രാർത്ഥിക്കുക. ഞാൻ സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞു, സൗരിമാർ കയറി അവിടെയും സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് അവരുടെ ഈ പഴയ നിയമ ഏടുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ അവരുടെ മശിഹ വന്നു പോയി, അവരറിഞ്ഞില്ല. എന്നാൽ ഇവരെ അറിയാൻ പോവുകയാണ്. ആ കറുത്ത കുപ്പായം ഇട്ട് നടക്കുന്ന അവരൊക്കെ മനസ്സിലാക്കാൻ പോവുകയാണ്. ഈ വാക്യമനുസരിച്ച് അവർ കുറ്റമേറ്റ് പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കണം, അതുവരെ ഞാൻ അവിടെ പോയിരിക്കും. അവർ കഷ്ടതയിൽ അവരെന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. യഹൂദനെ യെരുശലേമിൻ്റെ നടുവിലിട്ട് ഒരുക്കുമ്പോൾ, ഈ പീഡനകാലം അതിൻ്റെ അത്യുച്ചത്തിൽ വരുമ്പോൾ, അവന് പിടിച്ചു നിൽപ്പാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ വരുമ്പോൾ, അവർ വിശ്വസിച്ചു. ഈ അന്തിക്രിസ്തു അവരുടെ മശിഹയാണെന്ന് കരുതി അവർക്ക് രാഷ്ട്രീയ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നു. അവൻ ദേവാലയത്തിൽ കയറിയിരുന്ന ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു, ഇവൻ അല്ല മശിഹ എന്ന് അവർക്ക് മനസ്സിലായി. ആ സമയത്ത് സക്കരിയാവ് 12 രേഖപ്പെടുത്തിയ പോലെ യെരുശലേം നിവാസികളുടെ മേൽ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരുന്നു. അവർ കുത്തിമുങ്കലേത് നോക്കി കരയുന്നു, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ വിലപിക്കുന്നു. യെശയ്യാവ് 53 അധ്യായം അവർ അന്യോന്യം പറയുന്നു, അവൻ നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ സാക്ഷ യഹോവ അവനെ അടിച്ചു ശിക്ഷിച്ചു എന്ന് നമ്മൾ വിചാരിച്ചു, എന്നാൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവരാ അന്യോന്യം പറയുന്ന വാക്കുകളാണ്. അവരത് പറഞ്ഞു കഴിയുമ്പോൾ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷ നടക്കും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, യഹൂദനെ മടക്കി കൊണ്ടുവന്നു, പ്രവചനങ്ങളിൽ പറഞ്ഞിരുന്ന പോലെ നിവർത്തിക്കപ്പെട്ടു. അടുത്ത സ്റ്റെപ്പ്, സഭ മാറ്റപ്പെട്ടെങ്കിലേ നടക്കുവാൻ കഴിയുള്ളൂ. സഭ മാറ്റപ്പെട്ടെങ്കിലേ നടക്കുവാൻ കഴിയുള്ളൂ. സഭ മാറ്റപ്പെടണം. മാറ്റപ്പെട്ടെങ്കിലേ ഈ യെരുശലേം ഇന്ന് രാഷ്ട്രീയ പ്രശ്നമായിരിക്കുന്നത് അതിൻ്റെ അത്യുച്ചകോടിയിൽ വന്ന് ആ തീച്ചുള പൂർണ്ണമായി കത്തി യഹൂദൻ്റെ ആ ഡ്രോസസൊക്കെ മാലിന്യമൊക്കെ അത് ഉരുകി താഴെ വീഴുകയുള്ളൂ. അവൻ കണ്ണു തുറക്കും, അവൻ നോക്കും, കരയും, കർത്താവ് മടങ്ങി വരും. നമ്മൾ കാലത്തോടുള്ള ബന്ധത്തിൽ എത്ര ഗൗരവമായി, എത്ര ഭയങ്കരമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് ഓർക്കുക. എത്ര ഗൗരവമായ ഒരു കാലഘട്ടത്തിൽ ദൈവസഭ ഏത് സമയത്തും മാറ്റപ്പെടാവുന്ന ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുകയാണ്. ഈ ലോകരാഷ്ട്രീയ സ്ഥിതിയും യെരുശലേമിന്റെ സ്ഥിതിയും യഹൂദന്റെ മടങ്ങിവരവും എല്ലാം എല്ലാം ഇതുപോലെ നമ്മളെ ഈ കാര്യങ്ങളെ വിളിച്ചു പറയുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ, ഒരുങ്ങുവാനും ഉണരുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിച്ചറിയുവാൻ പ്രമുഖ ദൈവദാസന്മാർ വഴി വേക്കപ്പ് കോൾ മിനിസ്ട്രീസ് നിങ്ങൾക്കായി ഒരുക്കുന്ന സീഡികളും ഡിവിഡികളും,
ദൈവവചനം അഥവാ ബൈബിൾ,
ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ,
കർത്തൃത്വം,
ലോകവും സഭയും,
ഉത്തമ ഗീതം,
ലോക സംഭവങ്ങൾ,
പരിശുദ്ധാത്മാവ്,
മരണം ഒരു കവാടം,
7 സഭകൾക്കുള്ള ദൂത്,
ദി എൻഡ്, ലോകാന്ത്യവും ജീവിതാന്ത്യവും,
ദൈവകൃപ,
ദാനിയൽ പ്രവചനം,
യഹോവയുടെ ഉത്സവങ്ങൾ,
ലേവ്യയാഗങ്ങൾ,
വെളിപാട് ഒരു പഠനം,
രക്ഷ,
ലോക സംഭവങ്ങൾ
മുതലായ മലയാളം സീഡികളും ഡിവിഡികളും ഇപ്പോൾ ലഭ്യമാണ്.
കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0484-400-101.
മൊബൈൽ 9388600101.